Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. വചനവീഥി എന്ന ബൈബിൾ പഠന പരിപാടിയും വാർത്തകളുമാണ് ഈ പ്രക്ഷേപണത്തിൽ.
വചനവീഥിയിൽ ചരിക്കാം, വചനപൂരി തരാകാം,
സങ്കീർത്തനങ്ങളുടെ പശ്ചാത്തല പഠനമാണ് നാം തുടരുന്നത്. സാഹിത്യ ശൈലിയിലേക്ക് തുടർന്ന് കടക്കുന്നതിന് മുൻപ് സങ്കീർത്തനങ്ങളുടെ എണ്ണത്തിൽ കാണുന്ന വ്യത്യാസത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ നമുക്ക് ശ്രമിക്കാം. കാരണം എണ്ണത്തിൽ 150 സങ്കീർത്തനങ്ങളെന്ന് നിജപ്പെടുത്തിയിരിക്കുമ്പോഴും വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ വിവിധ പ്രസിദ്ധീകരണങ്ങളിൽ അല്ലെങ്കിൽ എഡിഷനുകളിൽ സങ്കീർത്തനങ്ങളുടെ എണ്ണത്തിൽ ചെറിയ വ്യത്യാസങ്ങൾ ശ്രദ്ധേയമാണ്. എപ്രകാരമാണ് എണ്ണത്തിലുള്ള ഈ വ്യത്യാസം കടന്നുകൂടിയത് എന്ന് ഇക്കുറി നമുക്ക് പഠിക്കാൻ മനസ്സിലാക്കാൻ ശ്രമിക്കാം. സങ്കീർത്തനങ്ങൾ അറിയപ്പെടുന്നത് അവയുടെ എണ്ണം അല്ലെങ്കിൽ സംഖ്യാക്രമത്തെ ആധാരമാക്കിയാണല്ലോ. വിവിധ പരിഭാഷകളിൽ സങ്കീർത്തനങ്ങളുടെ സംഖ്യാക്രമത്തിൽ വന്നിരിക്കുന്ന വ്യത്യാസം ശ്രദ്ധേയമാണ്. ഉദാഹരണത്തിന്, ചില പരിഭാഷകളിൽ 9 സങ്കീർത്തനം എന്ന് പറയുന്നത്, മറ്റൊരു പരിഭാഷയിൽ 10 എന്ന് ക്രമപ്പെടുത്തിയിരിക്കുന്നത് സാധാരണ വായനക്കാരിൽ ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. അല്ലെങ്കിൽ വളരെ പ്രസിദ്ധമായ 22 സങ്കീർത്തനം, കർത്താവ് എൻ്റെ ഇടയനാകുന്നു എന്നത്, 23 എന്ന് എവിടെയെങ്കിലും നാം കാണുമ്പോൾ അത് സാധാരണക്കാരിൽ തീർച്ചയായിട്ടും പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. ഹീബ്രു മൂലകൃതിയിലെ എണ്ണത്തിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഗ്രീക്ക് പരിഭാഷയും ഉൾഗാത്ത എന്നറിയപ്പെടുന്ന വിശുദ്ധ ജെറോമിൻ്റെ ലത്തീൻ പരിഭാഷ അല്ലെങ്കിൽ പിശീത്തായിലും വരുത്തിയിരിക്കുന്ന വ്യത്യാസങ്ങളാണ് എണ്ണത്തിൽ മാറ്റം വരുന്നതിന് കാരണമായിരിക്കുന്നത് എന്ന് അടിസ്ഥാനമായിട്ട് നാം മനസ്സിലാക്കുക. അങ്ങനെ മൂലകൃതിയിൽ നിന്ന് പ്രധാന പരിഭാഷകളായ ഗ്രീക്ക്, ലത്തീൻ എന്നിവയിൽ വന്നിരിക്കുന്ന എണ്ണത്തിലെ മാറ്റങ്ങളാണ് അവയെക്കുറിച്ചാണ് നാം ഇന്ന് പഠിക്കാൻ പോകുന്നത്. നമുക്കിനി എണ്ണത്തിലുള്ള ആദ്യത്തെ ക്രമീകരണ വ്യത്യാസം ശ്രദ്ധിക്കാം. ഹീബ്രു ഹെബ്രായ മൂലത്തിലുള്ള 9-10 സങ്കീർത്തനങ്ങൾ കൂട്ടിയിണക്കി ഗ്രീക്ക് പരിഭാഷയിൽ 9 സങ്കീർത്തനം മാത്രമായിട്ട് ലോപിച്ചിരിക്കുന്നു. അതിനാൽ ഹീബ്രുവിലുള്ള 11 മുതൽ 113 വരെയുള്ള സങ്കീർത്തനങ്ങൾ ഗ്രീക്ക് പരിഭാഷയിൽ 10 മുതൽ 112 വരെയെന്ന് ഒന്നു കുറച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. ആവർത്തിക്കുകയാണ്, ഹീബ്രു മൂലത്തിലുള്ള 9-10 സങ്കീർത്തനങ്ങൾ കൂട്ടിയിണക്കി ഗ്രീക്ക് പരിഭാഷയിൽ 9 സങ്കീർത്തനം എന്ന് മാത്രമായിട്ട് ലോപിച്ചിരിക്കുന്നതിനാൽ ഹെബ്രായ ഭാഷയിൽ 11 മുതൽ 113 വരെയുള്ള സങ്കീർത്തനങ്ങൾ ഗ്രീക്കിൻ്റെ പരിഭാഷയിൽ 10 മുതൽ 112 വരെയെന്ന് ഒന്നു കുറച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ വിശുദ്ധ ജെറോമിൻ്റെ ഗ്രീക്ക് പരിഭാഷയെ ആധാരമാക്കിയുള്ള എല്ലാ വിവർത്തനങ്ങളിലും ഈ വ്യത്യാസം ആവർത്തിക്കപ്പെടുന്നു. എന്നാൽ മൂലകൃതിയിൽ മാറ്റമില്ലാതെ സങ്കീർത്തനങ്ങളുടെ എണ്ണം തുടരുകയും ചെയ്യുന്നു. കേരളത്തിൽ നാം സാധാരണമായി ഉപയോഗിക്കുന്ന POC ബൈബിള് ഗ്രീക്ക് മൂലത്തെ ആധാരമാക്കിയുള്ള പരിഭാഷയാകയാൽ മേൽ വിവരിച്ചത് പ്രകാരമുള്ള വ്യത്യാസങ്ങൾ അതിലും ശ്രദ്ധേയമാണ്. ഈ ക്രമവ്യത്യാസങ്ങൾ, സങ്കീർത്തനങ്ങളുടെ എണ്ണത്തിലുള്ള ക്രമവ്യത്യാസങ്ങൾ ആരാധനക്രമ ഗ്രന്ഥങ്ങളിലും ഉണ്ടായിരിക്കും എന്നത് നാം ഓർത്തിരിക്കേണ്ടതാണ്. ഇനി നമുക്ക് ക്രമീകരണത്തിലെ രണ്ടാമത്തെ വ്യത്യാസം ശ്രദ്ധിക്കാം. ഹീബ്രു മൂലത്തിലെ 114, 115 സങ്കീർത്തനങ്ങൾ സംയോജിപ്പിച്ച് ഗ്രീക്ക് പരിഭാഷയിൽ 113 സങ്കീർത്തനത്തിന് രൂപം നൽകിയിരിക്കുന്നു. എന്നാൽ 116 സങ്കീർത്തനം വിഭജിച്ച് 114, 115 എന്നീ സങ്കീർത്തനങ്ങൾക്കും ഗ്രീക്കിൽ രൂപം കൊടുത്തിരിക്കുന്നു. അതിനാൽ ഹെബ്രായ ഭാഷയിലെ 117 മുതൽ 146 വരെയുള്ള സങ്കീർത്തനങ്ങൾക്ക് സമമായി ഗ്രീക്ക് ഭാഷയിൽ 116 മുതൽ 145 വരെ എന്ന സംഖ്യാക്രമത്തിലേക്ക് ലോപിച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇനി മൂന്നാമത്തെ ക്രമവ്യത്യാസം ഹെബ്രായ ഭാഷയിലെ 147 സങ്കീർത്തനവുമായി ബന്ധപ്പെട്ടതാണ്. ഹീബ്രു മൂലത്തിലെ 147 വിഭജിച്ച് ഗ്രീക്കിൽ 146, 147 എന്നീ സങ്കീർത്തനങ്ങൾക്ക് രൂപം കൊടുത്തിരിക്കുന്നു. ആവർത്തിക്കുകയാണ്, ഹീബ്രു മൂലത്തിലെ 147 വിഭജിച്ച് ഗ്രീക്കിൽ 146, 147 എന്നീ സങ്കീർത്തനങ്ങൾക്ക് രൂപം കൊടുത്തിരിക്കുന്നു. ചില വിവർത്തനങ്ങളിൽ അല്ലെങ്കിൽ പരിഭാഷകളിൽ ബ്രാക്കറ്റിൽ ഇട്ടിരിക്കുന്ന സങ്കീർത്തനത്തിന്റെ നമ്പറുകൾ ഗ്രീക്ക് ക്രമീകരണത്തെയാണ് സൂചിപ്പിക്കുന്നത്. പൊതുവേ തർജ്ജിമകൾ എപ്പോഴും ഹീബ്രു ക്രമീകരണം മാത്രമാണ് നൽകുന്നത് എന്നും നാം മനസ്സിലാക്കിയിരിക്കുക. പിന്നെ അവസാനത്തെ മൂന്ന് സങ്കീർത്തനങ്ങൾ 148, 149, 150 എന്നിവ മൂന്ന് ഭാഷാ ശ്രോതസ്സുകളിലും ഹീബ്രു, ഗ്രീക്ക്, ലത്തീൻ എന്നിവയിൽ എപ്പോഴും ഒന്നു തന്നെയാണ്. അവ മാറ്റമില്ലാതെ നിലനിൽക്കുന്നു എന്ന് മനസ്സിലാക്കുക. കഴിഞ്ഞ പ്രക്ഷേപണത്തിൽ നാം പഠിച്ചത് നന്ദിയുടെ സങ്കീർത്തനങ്ങളെക്കുറിച്ചാണ്, ദ സാംസ് ഓഫ് താങ്ക്സ് ഗിവിംഗ്. അത് സങ്കീർത്തനങ്ങളുടെ ആറാമത്തെ സാഹിത്യഗണമായിരുന്നല്ലോ. ഇനി ഏഴാമത്തെ സാഹിത്യഗണം ശരണ സങ്കീർത്തനങ്ങളാണ്, ദ സാംസ് ഓഫ് ഹോപ്പ്. വ്യക്തിഗത ശരണവും സമൂഹത്തിൻ്റെ ശരണഭാവവും സങ്കീർത്തനങ്ങളിൽ പ്രതിഫലിക്കുന്നത് ഇക്കുറി നമുക്ക് മനസ്സിലാക്കാം, പഠിക്കാം. ഭാവിയെ സംബന്ധിക്കുന്ന ഒരു മനോഭാവമാണ് പ്രത്യാശ. കർത്താവിൻ്റെ വാഗ്ദാനങ്ങൾ നിറവേറ്റുമെന്നും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് തിന്മകൾ സർവ്വതും അകറ്റി നന്മ എന്നിലും ഈ ലോകത്തും കൈവരിക്കാമെന്ന പ്രതീക്ഷയും ഭാവിയെക്കുറിച്ചുള്ള ചിന്തയുമാണ് പ്രത്യാശയെന്ന് പറയുന്നത്. വിശുദ്ധ ഗ്രന്ഥത്തിൽ ആവർത്തിച്ചുയരുന്ന വികാരമാണ് പ്രത്യാശയുടേത് എന്നോർക്കുക. കാരണം അത് അടിസ്ഥാനപരമായ മാനുഷിക മനോഭാവമാണ്, വികാരമാണ്. മനുഷ്യൻ പതറിപ്പോകാതെ ജീവിതയാത്രയിൽ മുന്നേറാൻ സഹായിക്കുന്നത് ദൈവത്തിലുള്ള പ്രത്യാശ തന്നെയാണെന്ന് നാം മനസ്സിലാക്കണം. 42 സങ്കീർത്തനത്തിന്റെ ഗാനാവിഷ്കാരമാണ് ഇന്ന് നാം ശരണ സങ്കീർത്തനത്തിന് മാതൃകയായി എടുത്തിരിക്കുന്നത്. വീണ്ടും ഫാദർ മാത്യു മുളവന് ജെറി അമൽ ദേവ് ടീം ഒരുക്കിയിരിക്കുന്ന വളരെ മനോഹരമായ വരികളും ഈണവുമാണിത്. ഗാനാലാപനം എലിസബത്ത് രാജുവും സംഘവും.
നീർച്ചാലിനായി ഹരിണി ദാഹിച്ചു കേഴു മധുപോൽ നിനക്കായി നാഥ ഞാനും ദാഹിച്ചിടുന്നു സതതം.
ജീവന്ത ദൈവ മുഖമേ ഞാൻ ഇന്നു കാണുന്നു ദിതം. മമ ദേഹിയുള്ളിനുള്ളിൽ മോഹിച്ചിടുന്നു മതിയെ.
ശരണ സങ്കീർത്തനത്തിന്റെ സവിശേഷതകൾ, സുരക്ഷിതത്വത്തിന്റെയും സമാധാനത്തിന്റെയും ആശയങ്ങൾ അതിൽ ധാരാളമായിട്ട് കാണാമെന്നതാണ്. ദേവാലയവുമായി ബന്ധപ്പെട്ട സന്തോഷത്തിന്റെ ആശയവും അവയിലുണ്ട്. കാരണം ഇവിടെയാണ് ദൈവം സ്വയം വെളിപ്പെടുത്തുന്നത്, വിശ്വാസികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നത് എന്ന് സങ്കീർത്തകൻ ഏറ്റുപാടുന്നു. ശരണകീർത്തനങ്ങൾ മറ്റേത് സങ്കീർത്തനങ്ങളെക്കാളും വളരെ വ്യക്തിപരമാണ് എന്നും ഓർക്കുക. കർത്താവിലുള്ള സന്തോഷം, കർത്താവിൻ്റെ നായകത്വം, ദൈവിക സാന്നിധ്യത്തിലുള്ള വാസം തുടങ്ങിയ വിഷയങ്ങളും ശരണസങ്കീർത്തനത്തിൽ തെളിഞ്ഞു നിൽക്കുന്നത് കാണാം.
നീർച്ചാലിനായി ഹരിണി ദാഹിച്ചു കേഴു മധുപോൽ, നിനക്കായി നാഥ ഞാനും ദാഹിച്ചിരുന്നു സതതം.
അങ്ങനെ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ പശ്ചാത്തലത്തിൽ ശരണം ദൈവത്തിൽ മാത്രം ആശ്രയിക്കുന്നതാണ്. മറ്റു സഹായങ്ങളൊന്നും പരിഗണിക്കപ്പെടുന്നില്ല. ജീവിതത്തിലെ സാധാരണ സാഹചര്യങ്ങളിലും പ്രത്യേക അവസരങ്ങളിലും ദൈവത്തിൽ സമൂഹം അല്ലെങ്കിൽ വ്യക്തി ദൈവജനം മുഴുവനും അർപ്പിക്കുന്ന അചഞ്ചലമായ ശരണമാണിത്. സമാധാനത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും ഉറവിടവും സുരക്ഷിതത്വത്തിൻ്റെ ഉറച്ച കോട്ടയുമായി ദൈവത്തിൽ പൂർണ്ണമായി ശരണപ്പെടുവാൻ ഈ സങ്കീർത്തനങ്ങളെക്കുറിച്ചുള്ള പഠനം നമ്മോടും ആഹ്വാനം ചെയ്യുന്നു. സമൂഹത്തിൻ്റെ ശരണസങ്കീർത്തനങ്ങൾക്ക് നല്ല ഉദാഹരണങ്ങളാണ് 115, 125, 129 എന്നിവ. ഫാദർ വില്യം നെല്ലിക്കൽ ഒരുക്കിയ വത്തിക്കാൻ റേഡിയോയുടെ സങ്കീർത്തനങ്ങൾ എന്ന ബൈബിൾ പഠന പരിപാടിയാണ് നിങ്ങൾ ശ്രവിച്ചത്. രാജകീയ സങ്കീർത്തനങ്ങൾ എന്ന സാഹിത്യഗണത്തെക്കുറിച്ച് നമുക്ക് അടുത്തയാഴ്ചയിൽ പഠിക്കാം.